2022 ഓഗസ്റ്റ് 24 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പുട്ടിന്റെ റാസ്പുട്ടിന് വേദനിച്ചാൽ. കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സനന്ത് സദാനന്ദൻ എഴുതുന്നു. ശനിയാഴ്ച രാത്രിയിൽ റഷ്യയിലെ മോസ്കോയ്ക്കടുത്ത് നടന്ന കാർ ബോംബ് സ്ഫോടനം ലോകശ്രദ്ധ നേടുകയുണ്ടായി. കൊല്ലപ്പെട്ടത് ഡാരിയ ഡുഗിന എന്ന 29 വയസ്സുള്ള മാധ്യമപ്രവർത്തകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനും യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമായി അറിയപ്പെടുന്നയാളുമായ അലക്സാണ്ടർ ഡുഗിന്റെ പുത്രിയാണ് ഡാരിയ. മോസ്കോ നഗരാതിർത്തിയിൽ നടന്ന ഒരു കലാപ്രദർശനം കഴിഞ്ഞ് പിതാവിനോടൊപ്പം കാറിൽ മടങ്ങുമ്പോഴായിരുന്നു ബോംബ് സ്ഫോടനം. സ്ഫോടന ദൃശ്യം കണ്ട് തലയിൽ കൈവച്ച് നിൽക്കുന്ന ഡുഗിന്റെ ചിത്രങ്ങൾ റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പുടിന്റെ അധിനിവേശ വിദേശ നയത്തിന്റെ ആണിക്കല്ല് ഡുഗിന്റെ ആശയങ്ങളാണ്. അക്രമികൾ ലക്ഷ്യമിട്ടത് ഡുഗിനെ ആണത്രേ. പുടിന്റെ ബുദ്ധികേന്ദ്രമെന്നും റാസ്പുടിൻ എന്നും മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നയാളുമാണ് അലക്സാണ്ടർ ഡുഗിൻ. യുക്രൈൻ റഷ്യയിൽ നിന്ന് സ്വതന്ത്രമായതിന്റെ 31 വാർഷികം ഓഗസ്റ്റ് 24 ആഘോഷിക്കാനിരിക്കെ നടന്ന ഈ ആക്രമണം 6 തുടരുന്ന യുദ്ധത്തിന്റെ ഗതിമാറ്റുമെന്ന ആശങ്കയുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സാപ്പോരിസാസിയയ്ക്ക് സമീപത്തേക്ക് റഷ്യ റോക്കറ്റുകൾ അയച്ചെന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ആരോപണങ്ങളും ഈ കൊലപാതകത്തെ ശ്രദ്ധേയമാക്കുന്നു. സ്ഫോടനത്തിന് പിന്നിൽ തങ്ങളാണെന്ന ആരോപണം യുക്രൈനിന്റെ വക്താക്കൾ തള്ളിക്കളയുന്നു. റഷ്യയെപ്പോലെ ക്രിമിനൽ രാജ്യമല്ല തങ്ങളെന്നാണ് പ്രസിഡന്റിന്റെ വക്താവ് പ്രതികരിച്ചത്. യുക്രൈൻ മാധ്യമങ്ങൾ വിരൽ ചൂണ്ടുന്നത് നാഷണൽ റിപ്പബ്ലിക് ആർമി എന്ന റഷ്യയിലെ വിമത വിഭാഗത്തിന് നേർക്കാണ്. എന്നാൽ റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന് യുക്രൈന്റെ നേരിട്ടുള്ള പങ്കിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. ജൂലൈ മുതൽ തന്നെ അവരുടെ വാടക കൊലയാളി ഡുഗിനെ പിന്തുടരുന്നുണ്ടെന്നും കൃത്യനിർവഹണത്തിന് ശേഷം എസ്തോണിയയിലേക്ക് രക്ഷപ്പെട്ടെന്നുമാണ് അവർ വിശദീകരിക്കുന്നത്. ആരാണ് അലക്സാണ്ടർ ഡുഗിൻ? 1962 മോസ്കോയിൽ ജനിച്ച അദ്ദേഹം നിലവിൽ റഷ്യയിൽ യാതൊരു ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിക്കുന്നില്ല. തത്വചിന്തകൻ എന്നതിലപ്പുറം 2006 മുതൽ പുടിനുമേൽ വലിയ സ്വാധീനം ചെലുത്തിയവയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ. തീവ്രദേശീയ യുറേഷ്യൻ മേന്മ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹം പാശ്ചാത്യ ലിബറലിസത്തെ തള്ളി ബദലുകൾ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. നിയോ യുറേഷ്യനിസത്തിന്റെ വക്താവായ അദ്ദേഹം റഷ്യയെ പഴയ സാമ്രാജ്യത്വ പ്രൌഢിയിലേക്ക് നയിക്കാനുള്ള തീവ്ര നടപടികളാണ് മുന്നോട്ട് വെച്ചത്. 2014 നടന്ന റഷ്യയുടെ ക്രിമിയൻ അധിനിവേശത്തിനും 2022 യുക്രൈൻ അധിനിവേശത്തിനും പിറകിലുള്ള സൈദ്ധാന്തിക ന്യായം ചമച്ചത് ഡുഗിനാണ്. അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് ആയുധം നൽകിയാൽ അതേ നാണയത്തിൽ ക്യൂബ, വെനസ്വേല തുടങ്ങിയ പാശ്ചാത്യ വിരുദ്ധ രാജ്യങ്ങൾക്ക് റഷ്യ ആയുധങ്ങൾ നൽകണമെന്നാണ് ഡുഗിൻ അഭിപ്രായപ്പെട്ടത്. റഷ്യൻ ജനതയ്ക്ക് ഭൂരിപക്ഷമുള്ള യുക്രൈൻ പ്രദേശങ്ങളിലേക്ക് സാമ്പത്തിക തിരിച്ചടി ഭയന്ന് സൈന്യത്തെ അയക്കാത്തതിന് പുടിനെ വിമർശിച്ചിരുന്നു ഡുഗിൻ. ഇതിന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് സാമ്പത്തിക താൽപര്യം മാത്രം നോക്കുന്ന ലിബറൽ റഷ്യൻ ബിസിനസ് ലോബിയെയാണ്. ഡുഗിന്റെ ഇത്തരം തീവ്ര ആശയങ്ങൾ വലിയൊരു വിഭാഗം റഷ്യൻ ജനതയെ സ്വാധീനിച്ചിരുന്നു. ഈ പാത പിന്തുടർന്ന് ക്രിമിയ പ്രദേശത്തെ കീഴടക്കിയ പുടിന്റെ ജനസമ്മിതി റഷ്യയ്ക്കകത്ത് 3/2 ഉയർന്നെന്നാണ് സർവേകൾ കാണിക്കുന്നത്. ഡുഗിന്റെ അഭിപ്രായത്തിൽ റഷ്യയുടെ ആഗോള സ്വാധീനം ഉറപ്പിക്കാനായി അമേരിക്കയെ അസ്ഥിരപ്പെടുത്തണം. അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിലുണ്ടായ റഷ്യൻ സ്വാധീനം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണവും ജനഹിത പരിശോധനയിൽ ആരോപിക്കപ്പെട്ട ബാഹ്യശക്തികളുടെ സ്വാധീനമെന്ന വിലയിരുത്തലുകളും ഇവിടെ കൂട്ടിവായിക്കാം. ഇത്തരത്തിൽ പുടിൻ വിശാല റഷ്യൻ രാഷ്ട്രത്തിന്റെ അടിത്തറ പണിതത് ഡുഗിന്റെ ചിന്തകൾക്കുമേലാണ്. ഡുഗിന്റെ ഫൌണ്ടേഷൻസ് ഓഫ് ജിയോ പൊളിറ്റിക്സ് പോലുള്ള പല പുസ്തകങ്ങളും റഷ്യൻ സൈനിക സർവകലാശാലകളിലെ നിർബന്ധിത പാഠപുസ്തകങ്ങളാണ്. റഷ്യയിലെ അവസാന ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് 2 വിവാദ ഉപദേശകനായിരുന്നു റാസ്പുടിൻ. രാജകുടുംബത്തെ ജനവിരുദ്ധമാക്കിയത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളായിരുന്നു. അവസാനം അദ്ദേഹത്തെ ശത്രുക്കൾ വിഷം കുടിപ്പിച്ച് വെടിവെച്ച് നദിയിൽ കെട്ടിത്താഴ്ത്തിയാണ് കൊല ചെയ്തത്. ചരിത്രത്തിൽ ഇത്രത്തോളം നിറം പിടിപ്പിച്ച നിഗൂഢതകൾ പേറുന്ന മറ്റൊരു കഥാപാത്രം വിരളമാണ്. ഡുഗിന്റെ ആശയങ്ങളോടുള്ള പാശ്ചാത്യ വിദ്വേഷമാകാം അദ്ദേഹത്തെ റാസ്പുട്ടിനോട് ഉപമിക്കാൻ കാരണം. നീണ്ടുപോകുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ശത്രുവിനെ പ്രതിക്കൂട്ടിലാക്കിയുള്ള മരണക്കളിക്ക് ഈ സംഭവങ്ങൾ വഴിവെക്കില്ലെന്ന് പ്രത്യാശിക്കാം.